ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ജപ്പാൻ ചൈന സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. 15-ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് അസമിലെത്തും. ജനക്ഷേമത്തോടൊപ്പം രാജ്യവികസനവും ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കി വരുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ദ്രവീകൃത പ്രകൃതിവാതകം വാങ്ങുന്നതിനുള്ള കരാറിൽ ഇന്ത്യയും യുഎഇയും ഒപ്പുവച്ചു. സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയുടെ ജന്മദിനം കേരളം സമുചിതമായി ആചരിച്ചു. ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി. ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനൽ യോഗ്യത നേടി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ ചൈന സന്ദർശനങ്ങൾക്കായി ഇന്ന് യാത്ര തിരിക്കും. 15-ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രതിരോധം, സുരക്ഷ, സമ്പദ്വ്യവസ്ഥ, സാങ്കേതികവിദ്യ തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ജപ്പാൻ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യും. ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1 തീയതികളിൽ പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കും. ടിയാൻജിനിൽ നടക്കുന്ന ഷാൻഹായ് സഹകരണ സംഘടനയുടെ 25-ാമത് നേതൃതല ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് അസമിലെത്തും. ഗുവാഹത്തിയിൽ രാജ്ഭവനോട് ചേർന്ന് നിർമ്മിച്ച ബ്രഹ്മപുത്ര വിങ്ങിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവ്വഹിക്കും. ദേശീയ സൈബർ ഫോറൻസിക് ലാബ് ശ്രീ അമിത്ഷാ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. 20,000-ത്തോളം പഞ്ചായത്ത് പ്രതിനിധികളുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ജനക്ഷേമത്തോടൊപ്പം രാജ്യവികസനവും ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കി വരുന്നതെന്ന് കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ. ന്യൂനപക്ഷ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ശാക്തീകരണത്തിനായി ആവിഷ്കരിച്ച മത്സ്യശക്തി പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം ജനങ്ങൾ ഏറ്റെടുക്കണമെന്നും ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു.
ഇനി അത് ഓരോ കുടുംബങ്ങളിലേക്കും ഓരോ കുടുംബത്തിന്റെയും ഓരോ വ്യക്തിയുടെയും വരുമാനം വർദ്ധിച്ചാൽ ആ കുടുംബം ഒരു വികസിത കുടുംബമായിട്ട് മാറും.
സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തിരുവനന്തപുരം വിഴിഞ്ഞം റീജിയണൽ സെന്ററാണ് മത്സ്യശക്തി പദ്ധതി നടപ്പാക്കുന്നത്. ന്യൂനപക്ഷകാര്യ മന്ത്രാലയവും സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനവും തമ്മിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രവും ഒപ്പുവച്ചു. അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളാൻ ഇന്ത്യയും ബംഗ്ലാദേശും ധാരണയായി. സംയുക്ത പട്രോളിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ത്യൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് ഡയറക്ടർ ജനറൽമാർ ധാക്കയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. നവോത്ഥാന കേരളത്തിന് അടിത്തറപ്പാകിയവരിൽ പ്രമുഖനായ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയുടെ ജന്മദിനം കേരളം സമുചിതമായി ആചരിച്ചു. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് കനകക്കുന്നു മുതൽ വെള്ളയമ്പലം വരെ നടന്ന ഘോഷയാത്ര മന്ത്രി ഒ.ആർ. കേളു ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് അയ്യങ്കാളി അനുസ്മരണ സമ്മേളനവും നടന്നു. മഹാത്മാ അയ്യങ്കാളിയുടെ ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമൂഹിക നീതിയുടെയും ശാക്തീകരണത്തിന്റെയും അടയാളമായി അയ്യങ്കാളി ഓർമ്മിക്കപ്പെടുമെന്നും അദ്ദേഹം അനുസ്മരിച്ചു. ആധുനിക കേരളത്തിന് അടിത്തറപ്പാകുന്നതിൽ മഹാത്മാ അയ്യങ്കാളി വഹിച്ച പങ്ക് നിസ്തുലമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് അയ്യങ്കാളി ജയന്തി ദിനാചരണവും നടന്നു. മുംബൈയിലെ വിരാറിൽ ഇന്നലെ 4-നില കെട്ടിടം തകർന്നുവീണുണ്ടായ അപകടത്തിൽ 17 മരണം, 9 പേർക്ക് പരിക്ക്, 24 പേരെ രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചനം അറിയിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഖത്തർ വിദേശകാര്യ സഹമന്ത്രി അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സയ്ദും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായി കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യ സ്വീകരിച്ച നടപടികൾ ചർച്ചകളിൽ ശ്രീമതി സീതാരാമൻ വ്യക്തമാക്കി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിലും സാങ്കേതിക പുരോഗതിയിലും ഖത്തർ പ്രതിനിധി സംഘം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനലിലേക്ക് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ യോഗ്യത നേടി. അമേരിക്കൻ താരവുമായി നടന്ന മത്സരം സമനിലയിൽ പിരിഞ്ഞതാണ് പ്രജ്ഞാനന്ദയുടെ ഫൈനൽ പ്രവേശനം ഉറപ്പിച്ചത്. നിലവിൽ 2025 GCTയിൽ 4 സ്ഥാനത്താണ് പ്രജ്ഞാനന്ദ. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ദ്രവീകൃത പ്രകൃതിവാതകം വാങ്ങുന്നതിനുള്ള കരാറിൽ ഇന്ത്യയും UAEയും ഒപ്പുവച്ചു. കരാർ പ്രകാരം ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് പ്രതിവർഷം 2.2 ദശലക്ഷം ടൺ LNG എത്തിക്കും. വിശദാംശങ്ങളിലേക്ക്.
അബുദാബി നാഷണൽ ഓയിൽ കമ്പനി അഡ്നോക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായാണ് 15 വർഷത്തെ വിൽപ്പന വാങ്ങൽ കരാറിൽ ഒപ്പുവച്ചത്. 2029 ആകുമ്പോഴേക്കും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുടെ ഏറ്റവും വലിയ LNG ഉപഭോക്താവായി മാറും. UAEയും ഇന്ത്യയും തമ്മിലുള്ള ശക്തമായ ഊർജ്ജ പങ്കാളിത്തത്തെയാണ് കരാർ പ്രതിഫലിപ്പിക്കുന്നതെന്ന് അഡ്നോക് മാർക്കറ്റിംഗ് സീനിയർ വൈസ് പ്രസിഡന്റ് റാഷിദ് ഖൽഫാൻ അൽ മസ്റൂയി പറഞ്ഞു. റുവൈസ് LNG പദ്ധതി 2028 പ്രവർത്തനം ആരംഭിക്കും. പൂർണ്ണമായി ശുദ്ധ ഊർജ്ജത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പശ്ചിമേഷ്യയിലെ ആദ്യ LNG പദ്ധതിയായിരിക്കും ഇത്. അബുദാബി നാഷണൽ ഓയിൽ കമ്പനി ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനുമായി നേരത്തെ 10 വർഷത്തെ കരാർ ഒപ്പുവച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
KSRTC നാളെ മുതൽ അടുത്ത മാസം 15 വരെ നടത്തുന്ന ഓണക്കാല സ്പെഷ്യൽ സർവീസുകളിലേക്ക് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ബംഗളൂരു, മൈസൂർ, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമാണ് പ്രത്യേക അധിക സർവീസുകൾ. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെ ജലജന്യ രോഗപ്രതിരോധം ലക്ഷ്യമിട്ട് ശനിയും ഞായറും എല്ലാ കിണറുകളിലും ക്ലോറിനേഷൻ നടത്തും. ആരോഗ്യ തദ്ദേശ വകുപ്പുകളും ഹരിത കേരളം മിഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ജലസംഭരണ ടാങ്കുകൾ കഴുകി വൃത്തിയാക്കും. പരുത്തിയുടെ ഇറക്കുമതി തീരുവ ഇളവ് December 31 വരെ നീട്ടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇന്ത്യൻ വസ്ത്രമേഖലയ്ക്ക് പരുത്തിയുടെ ലഭ്യത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടിയെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ നിക്ഷേപകരുടെ രാജ്യമായി മാറുകയാണെന്ന് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി ചെയർപേഴ്സൺ നിതിൻ ഗുപ്ത. UPI, GST, ഉൽപാദനവുമായി ബന്ധപ്പെട്ട പ്രോത്സാഹന പദ്ധതികൾ തുടങ്ങിയ പരിഷ്കാരങ്ങൾ നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതായി ശ്രീ ഗുപ്ത പറഞ്ഞു. ന്യൂഡൽഹിയിൽ ദേശീയ അജൈൽ ഗവേണൻസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചൈനീസ് സൈനിക വിമാനങ്ങളും നാവികസേനാ കപ്പലുകളും തായ്വാന്റെ സമുദ്ര അതിർത്തി ഇന്ന് രാവിലെ വീണ്ടും ലംഘിച്ചതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. 41 വിമാനങ്ങളും 8 കപ്പലുകളുമാണ് അതിർത്തി ലംഘിച്ചതായി കണ്ടെത്തിയതെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും പ്രതികരിക്കുകയും ചെയ്തതായും തായ്വാൻ അറിയിച്ചു. യുക്രൈനിൽ റഷ്യ അടുത്തിടെ നടത്തിയ മിസൈൽ ആക്രമണത്തെ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി അപലപിച്ചു. കീവിൽ നടത്തിയ ആക്രമണത്തിൽ 17 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. നയതന്ത്ര ബന്ധം തകർക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് പറഞ്ഞു. ജപ്പാനിൽ അഗ്നിപർവ്വത സ്ഫോടനം. തെക്കു പടിഞ്ഞാറൻ ദ്വീപായ ക്യുഷുവിലെ മൌണ്ട് ഷിൻമോയിലാണ് സ്ഫോടനം റിപ്പോർട്ട് ചെയ്തത്. സ്ഫോടനത്തെ തുടർന്ന് 5000 മീറ്റർ ഉയരത്തിലേക്ക് പുകയും ചാരവും ഉയർന്നു. US ഉന്നത പൊതുജനാരോഗ്യ ഏജൻസിയായ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആന്റ് പ്രിവെൻഷൻ മേധാവി സൂസൻ മൊണോറസിനെ പുറത്താക്കിയതായി ട്രംപ് ഭരണകൂടം സ്ഥിരീകരിച്ചു. ആരോഗ്യ സെക്രട്ടറി റോബർട്ട് എഫ് കെന്നഡി ജൂനിയറുമായുള്ള തർക്കത്തിനിടെ സ്ഥാനമൊഴിയാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് നടപടി. പാകിസ്ഥാനിൽ കനത്ത വെള്ളപ്പൊക്കം. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 17 പേർ മരിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സത്ലജ്, രവി, ചെനാബ് നദികളിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് പഞ്ചാബ് പ്രവിശ്യയിലുടനീളമുള്ള 100 ഗ്രാമങ്ങൾ വെള്ളത്തിൽ മുങ്ങി. വ്യാപക നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ടുണ്ട്. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മു ശ്രീനഗർ ദേശീയപാത തുടർച്ചയായ 3 ദിവസമായ ഇന്നും അടച്ചിട്ടു. ഉദംപൂർ, റാംബാൻ മേഖലകളിൽ ഒന്നിലേറെ തവണ മണ്ണിടിച്ചിലുണ്ടായതാണ് ഗതാഗതം തടസ്സപ്പെടാൻ കാരണം. 600 വാഹനങ്ങൾ പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുകയാണ്. ജമ്മുകശ്മീരിൽ വൈഷ്ണോദേവി തീർത്ഥാടനം തുടർച്ചയായ 3 ദിവസവും നിർത്തിവച്ചു. യാത്രാവഴിയിലെ അത്കുവാരിയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്നാണ് യാത്ര നിർത്തിവച്ചത്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ തീർത്ഥാടനം മാറ്റിവയ്ക്കാൻ അധികൃതർ നിർദ്ദേശിച്ചു. സുരക്ഷിത തീർത്ഥയാത്രയ്ക്കായുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി 500 താരിഫുകൾ കൂടി കുറയ്ക്കുമെന്ന് ഓസ്ട്രേലിയൻ സർക്കാർ പ്രഖ്യാപിച്ചു. ടയറുകൾ, വൈൻ ഗ്ലാസുകൾ, ടെലിവിഷനുകൾ എന്നിവയുൾപ്പെടെയുള്ള ഇനങ്ങളുടെ മേലുള്ള ചെറിയ താരിഫുകൾ നീക്കം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ജപ്പാൻ ചൈന സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. 15 ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് അസമിലെത്തും. ജനക്ഷേമത്തോടൊപ്പം രാജ്യവികസനവും ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കി വരുന്നതെന്ന് കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ദ്രവീകൃത പ്രകൃതിവാതകം വാങ്ങുന്നതിനുള്ള കരാറിൽ ഇന്ത്യയും യുഎഇയും ഒപ്പുവച്ചു. സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയുടെ ജന്മദിനം കേരളം സമുചിതമായി ആചരിച്ചു. ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി. ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനൽ യോഗ്യത നേടി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ കഴിഞ്ഞു.